നഷ്ടപ്പെട്ടവരെ ഉണർത്തുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല, രക്ഷിക്കപ്പെട്ടവരെ മാത്രം ഉണർത്തുവാൻ കഴിയും. ദൈവം തന്റെ വചനത്തിലെ തീ കത്തിക്കുമ്പോൾ തന്റെ ജനങ്ങൾ പോയി നഷ്ടപ്പെട്ടവരെ നേടുവാൻ ചലിപ്പിക്കപ്പെടും.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു.
എല്ലാ ആത്മാർത്ഥമായ ആത്മീക ഉണർവിലും രണ്ട് പ്രധാനപ്പെട്ട ഊന്നൽ എല്ലായ്പ്പോഴും കണ്ടിരുന്നു. ഒന്നാമത്, ദൈവവചനത്തിന് പ്രാധാന്യം നൽകി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. രണ്ടാമതായി, വിശ്വാസികളുടെ ഇടയിൽ ചലനാത്മകമായ ഒരു പ്രതികരണമുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ആശ്ചര്യകരമായി തോന്നാം, ഉണർവൊരിക്കലും രക്ഷിക്കപ്പെടാത്തവരുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നില്ല. നഷ്ടപ്പെട്ടവരെ ഉണർത്തുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല, രക്ഷിക്കപ്പെട്ടവരെ മാത്രം ഉണർത്തുവാൻ കഴിയും. ദൈവം തന്റെ വചനത്തിലെ തീ കത്തിക്കുമ്പോൾ തന്റെ ജനങ്ങൾ പോയി നഷ്ടപ്പെട്ടവരെ നേടുവാൻ ചലിപ്പിക്കപ്പെടും. നെഹെമ്യാവിന്റെ സമയത്ത് നടന്നത് ഇതാകുന്നു എന്ന് നാം കാണുവാൻ പോകുകയാണ്. ആറാം അധ്യായം വരെയാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. ഏഴാം അധ്യായത്തിൽ നെഹെമ്യാവ് ജനങ്ങളുടെ വംശാവലി പ്രകാരം പേരുകൾ രേഖപ്പെടുത്തുന്നത് നാം കാണും. ഏഴാം അധ്യായം ആരംഭിക്കുമ്പോൾ മതിൽ പണി പൂർത്തി ആയതായി നാം കാണുന്നു. ഇപ്പോൾ ജനങ്ങൾ യെരുശലേം പട്ടണത്തെ സംരക്ഷിക്കുവാനായി ആരംഭിക്കുന്നു. അനേകം ഭവനങ്ങൾ പണിതു കഴിഞ്ഞു. എന്നാൽ പട്ടണത്തിനുള്ളിൽ ഇനിയും വളരെയേറെ പണി ചെയ്യേണ്ടതുണ്ട്. ഇപ്പോഴും ചപ്പുചവറുകൾ വൃത്തിയാക്കേണ്ടതുണ്ട്. മതിൽ പണി തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ച ശത്രു ഇപ്പോൾ പട്ടണത്തെ നശിപ്പിക്കുവാൻ പോകുന്നു എന്നതിനാൽ പട്ടണത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഏഴാം അധ്യായം നിങ്ങൾ എടുക്കുമെങ്കിൽ ഏഴാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ വായിക്കുന്നത്, എന്നാൽ മതിൽ പണി തീർത്ത് കതകുകൾ വെക്കുകയും വാതിൽ കാവൽക്കാരെയും സംഗീതക്കാരെയും ലേവ്യരെയും നിയമിക്കുകയും ചെയ്ത ശേഷം, മതിൽ പണി തീർന്ന ശേഷം നെഹെമ്യാവ് ഓരോ വാതിലിനും കതകുകൾ വെച്ചു. എന്നിട്ടവൻ ഈ പുരുഷന്മാരെ പട്ടണത്തെ സംരക്ഷിക്കുവാനായി നിയമിച്ചു. വാതിൽ കാവൽക്കാരാണ് പട്ടണം മതിലിനെ സംരക്ഷിച്ചത്, കാവൽ ചെയ്തത്. അവർ മതിലിന് ചുറ്റും കാവൽ കാക്കുന്ന ജോലിയിലായിരുന്നു. മതിലിന് വെളിയിൽ നടക്കുന്നതെന്തെന്ന് ഉള്ളിലുള്ളവരെ അറിയിക്കുന്ന ഉത്തരവാദിത്വം അവരുടേതായിരുന്നു. ഒരു ശത്രുവോ അപകടമോ വന്നെന്നാൽ അവർ അതറിയിക്കുവാനുള്ള മണിമുഴക്കും. അവർ രാവും പകലും ഒരുപോലെ കാവൽ കാത്തു. അത് 24 മണിക്കൂർ പണി ചെയ്യുന്നതായിരുന്നു. ഈ ജോലിക്ക് ആവശ്യമായിരുന്ന നിലവാരം വളരെ ഉയർന്നതായിരുന്നു. എന്നാൽ ചില നിയമങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്നില്ല. മതിലിനകത്തേക്ക് പ്രവേശിക്കുന്നവരോട് താൽപര്യമില്ലാത്തതുപോലെ പെരുമാറുവാൻ കാവൽക്കാർക്ക് അനുവാദമില്ലായിരുന്നു. വാതിൽ കാവൽക്കാർക്ക് പുറമേ നെഹെമ്യാവ് സംഗീതക്കാരെയും നിയമിച്ചു. അടുത്ത അധ്യായത്തിൽ നെഹെമ്യാവ് പറയുന്നതായി നാം കാണുന്നത് യഹോവയിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു എന്നതത്രേ. സ്തോത്രത്തിന്റെ ആത്മാവ് ബലത്തിന്റെ ആത്മാവാകുന്നു. ഇതിന്റെ അർത്ഥം നാം സന്തോഷിക്കുന്ന ഒരു കൂട്ടം ആളുകളായിരിക്കണം എന്നത്രേ. എന്നാൽ ഇന്നത്തെ സഭയിൽ സന്തോഷം കാണുന്നില്ല. സന്തോഷം ഉണ്ടെന്ന് കാണിക്കുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതൊക്കെ വെച്ചുകെട്ടിയ സന്തോഷങ്ങളാണില്ലേ? ദൈവവചനത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ കഴിയാത്ത മനുഷ്യർ സന്തോഷത്തിനുള്ള വളരെയേറെ ഉപാധികൾ ആവിഷ്കരിക്കുന്നു. ദൈവവചന പഠനം ആസ്വദിക്കുവാൻ കഴിയാത്തവരാണ് സാധാരണ സഭയിലെ പ്രശ്നക്കാർ. ദൈവവചനത്തിന് പ്രാധാന്യം നൽകുന്നവർ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും. അവർ കുടുംബത്തിലും ജോലി രംഗങ്ങളിലും സന്തോഷവാന്മാരായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. ആത്മനിറവുള്ള ഒരു ദൈവവൈതലിന് മാത്രമേ എല്ലായ്പ്പോഴും പാട്ടുപാടുവാൻ സാധിക്കൂ. മറക്കരുത്, താങ്കൾ ദൈവഹിതത്തിൽ നടക്കുമ്പോൾ, താങ്കൾ അവിടുത്തെ ഹിതത്തിന്റെ കേന്ദ്രത്തിലായിരിക്കുമ്പോൾ, താങ്കൾക്ക് അവനുമായി കൂട്ടായ്മയുണ്ടായിരിക്കുമ്പോൾ, അതേ സുഹൃത്തെ, താങ്കൾക്ക് താങ്കളുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ സന്തോഷമുണ്ടായിരിക്കും. എത്ര അനുഗ്രഹമാകുന്നു അത് എന്നറിയാമോ? ഒരു വലിയ പട്ടണത്തിന് വാതിൽ കാവൽക്കാരെയും സംഗീതക്കാരെയും നിയമിച്ചു. എന്നാൽ അത് എല്ലാമായില്ല. ലേവ്യരെയും നിയോഗിച്ചു. അവർ ശുശ്രൂഷകന്മാരായിരുന്നു. ദൈവം ശുശ്രൂഷകരെ വിളിക്കുന്നു. സദൃശവാക്യങ്ങൾ 18:16 നാം കാണുന്നത്, മനുഷ്യൻ വെക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും, അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാനിടയാകും. എത്ര സത്യമാണ് അതല്ലേ? ദൈവം താങ്കളെ ഒരു ശുശ്രൂഷകനായി വിളിച്ചിരിക്കുന്നു എങ്കിൽ അവൻ താങ്കൾക്കായി വഴിയൊരുക്കും. അതായത്, താങ്കൾക്ക് ശുശ്രൂഷിക്കുവാൻ ദൈവം ഒരു സ്ഥലം നൽകും. ദൈവം താങ്കളെ ശുശ്രൂഷയ്ക്കായി വിളിച്ചുവെങ്കിൽ അവിടുന്ന് താങ്കൾക്കായി തക്ക സ്ഥാനം ഒരുക്കുമെന്ന് മറക്കരുത്. രണ്ടാം വാക്യത്തിൽ, ഞാൻ എന്റെ സഹോദരനായ ഹനാനിയെയും കോട്ടയുടെ അധിപനായ ഹനന്യാവെയും യെരുശലേമിന് അധിപതികളായി നിയമിച്ചു. ഇവൻ പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനുമായിരുന്നു. ഈ ഹനാനി നെഹമ്യാവിന്റെ രക്തബന്ധത്തിലുള്ള ആൾ അല്ലായിരുന്നു. ഈ ഹനാനിയാണ് ആദ്യം നെഹമ്യാവോട് യെരുശലേമിന്റെ സ്ഥിതിയെക്കുറിച്ച് പറയുന്നത്. അവനൊരു വിശ്വസ്തനായ മനുഷ്യനായിരുന്നു, പലരെക്കാളും ദൈവഭക്തനുമായിരുന്നു. നെഹമ്യാവ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ യെരുശലേമിന് അധിപതിയാക്കി വെച്ചു. ഇന്നും ഇങ്ങനെയുള്ളവരെയാണ് ആവശ്യം. നമുക്ക് വിദ്യാസമ്പന്നരായ ആളുകളെ ആവശ്യമാണ്. എന്നാൽ അതിനേക്കാൾ അത്യാവശ്യം വിശ്വസ്തരും ദൈവഭക്തരുമായ ആളുകളെയാണ്. താങ്കൾ എത്ര കഴിവുകൾ ഇല്ലാത്ത വ്യക്തിയാകുന്നെങ്കിലും ജീവിതത്തിൽ ദൈവഭക്തിയും വിശ്വസ്തതയും ഉണ്ടെങ്കിൽ ദൈവം താങ്കളെ ഫലപ്രദമായി ഉപയോഗിക്കുമെന്ന് മറക്കരുത്. ദൈവത്തോടും മനുഷ്യരോടുമുള്ള വിശ്വസ്തത. ആരോ പറയുകയുണ്ടായി, ഒരു വിഡ്ഢിയെ വേണമെങ്കിലും നമുക്ക് പഠിപ്പിച്ചെടുക്കാമെന്ന്. അത് വാസ്തവമാണെന്ന് താങ്കൾ സമ്മതിക്കും. ദൈവം ആവശ്യപ്പെടുന്നത് വിശ്വസ്തതയാണ്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ ഒരു വിശ്വസ്ത വ്യക്തിയാകുന്നു എന്ന് പറയുവാൻ സാധിക്കുമോ? അതെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. മൂന്നാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ അവരോട് വെയിൽ ഉറയ്ക്കുന്നതുവരെ യെരുശലേമിന്റെ വാതിൽ തുറക്കരുത്, നിങ്ങൾ അരികെ നിൽക്കുമ്പോൾ തന്നെ കഥകട ചന്താഴം വിടുവിക്കണം. യെരുശലേം നിവാസികളിൽ നിന്ന് കാവൽക്കാരെ നിയമിച്ച് ഓരോരുത്തനെ താന്താന്റെ കാവൽ സ്ഥലത്തും താന്താന്റെ വീട്ടിന് നേരെയുമായി നിർത്തിക്കൊള്ളണം എന്ന് പറഞ്ഞു. പട്ടണത്തിലേക്കുള്ള ഓരോ വാതിലും പകൽ സമയം കാക്കേണ്ടതുണ്ടായിരുന്നു. രാത്രിയിൽ എന്തും സംഭവിക്കാമായിരുന്നു. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കേണ്ടതാണ്. ഓരോരുത്തരും കുറഞ്ഞത് തങ്ങളുടെ ഭവനമെങ്കിലും കാത്തുസൂക്ഷിക്കണം. ദൈവം നമ്മുടെ കുടുംബത്തിന്റെ കണക്ക് നമ്മോടായിരിക്കും ചോദിക്കുന്നത്. ഓരോ വിശ്വാസിയും കാവൽ കാക്കേണം എന്നത്ര ദൈവം ആവശ്യപ്പെടുന്നത്. നാലാം വാക്യത്തിൽ, എന്നാൽ പട്ടണം വിശാലമായതും വലിയതും അകത്ത് ജനം കുറവുമായിരുന്നു, വീടുകൾ പണിതിരുന്നതുമില്ല. ഈ പറഞ്ഞ സമയത്ത് അകത്തെ കെട്ടിടങ്ങളെല്ലാം പണിതു കഴിഞ്ഞിരുന്നില്ല. ഒരു മനുഷ്യൻ തന്റെ സ്വന്തം വീട് പണിയുവാൻ താൽപര്യപ്പെട്ട് കാവൽ കാക്കുവാൻ മറന്നുപോകുവാൻ സാധ്യതയുണ്ട്. വളരെ ജാഗ്രതയോടെ അവർ വേല ചെയ്തിരുന്നു. ഈ അധ്യായത്തിന്റെ ബാക്കി ഭാഗങ്ങൾ വംശാവലി രേഖയാകുന്നു. 5-7 വാക്യങ്ങളിൽ നാം കാണുന്നത്, വംശാവലി പ്രകാരം എണ്ണം നോക്കേണ്ടതിന് പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ജനത്തെയും കൂട്ടുവരുത്തുവാൻ എന്റെ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ചു. എന്നാൽ ആദ്യം മടങ്ങി വന്നവരുടെ ഒരു വംശാവലി രേഖ എനിക്ക് കണ്ടുകിട്ടി. അതിൽ എഴുതി കണ്ടത് എന്തെന്നാൽ, ബാബേൽ രാജാവായ നെബുക്കനേസർ പിടിച്ചുകൊണ്ടുപോയ ബദ്ധന്മാരുടെ പ്രവാസത്തിൽ നിന്ന് പുറപ്പെട്ട് യെരുശലേമിലേക്കും യഹൂദയിലേക്കും താന്താന്റെ പട്ടണത്തിലേക്ക് മടങ്ങി വന്നവരായ ദേശനിവാസികൾ ഇവർ സെരുബാബേൽ, യേശുവ, നെഹമ്യാവ്, അസരിയാവ്, രയമ്യാവ്, നഹമാനി, മൊർദെക്കായി, ബിൽഷാൻ, മിസ്പെരത്, ബിഗ്വായി, നെഹും, ബയാന എന്നിവരോടുകൂടെ മടങ്ങി വന്നു. ഇസ്രായേൽ ജനത്തിലെ പുരുഷന്മാരുടെ സംഖ്യയാവിത്. ഇസ്രായേലിന്റെ പുസ്തകം 2 നാം കണ്ട അതേ വംശാവലിയാകുന്നു ഇത്. അതേ വംശാവലി വീണ്ടും നൽകി ഇത്രയധികം സ്ഥലം കളയേണ്ട കാര്യമുണ്ടോ എന്ന് താങ്കൾ ചോദിച്ചേക്കാം. ഞാൻ അതിന്റെ കാരണം പറയാം. ദൈവജനം പറയുന്നു, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കുമെന്ന്. 112 സങ്കീർത്തനത്തിന്റെ 6 വാക്യം. ദൈവം പറയുന്നു, എനിക്ക് ഈ ആളുകളെ അറിയാം, എനിക്കിവരെ അറിയാമെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, ദൈവം തനിക്കുള്ളവരെ ഓർക്കുന്നു. 7 അധ്യായത്തിന്റെ 61 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത്, തേൽമെലേഹ്, തേൽഹർഷ, കെറൂബ്, അദോൻ, ഇമ്മേർ എന്നീ സ്ഥലങ്ങളിൽ നിന്നും മടങ്ങി വന്നവർ ഇവർ തന്നെ. എങ്കിലും അവർ ഇസ്രായേലിയർ തന്നെയോ എന്ന് തങ്ങളുടെ പിതൃഭവനവും വംശോൽപത്തിയും കാണിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. തങ്ങൾ ഇസ്രായേലിയർ തന്നെയാകുന്നു എന്ന് തെളിയിക്കുവാൻ കഴിയാതിരുന്നവർ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേലിയരാകുന്നു എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു, അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾ അങ്ങനെയാകുവാൻ ശ്രമിക്കുന്നു എന്നൊക്കെ. ഇസ്രായേലിയരാകുവാൻ ചിന്തിക്കുകയും ആശിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നതിനാൽ അങ്ങനെ ആകുകയില്ല. അതവരെ സഹായിച്ചില്ല. അവർ ആരായിരുന്നു എന്ന് അവർ അറിയണം. തങ്ങളുടെ വംശാവലി കാണിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അവരെ വെളിയിലാക്കി എന്ന് കാണുന്നു. 64 വാക്യത്തിൽ നാം കാണുന്നത്, ഇവർ വംശാവലി രേഖ അന്വേഷിച്ചു കണ്ടില്ലതാനും, അതുകൊണ്ട് അവരെ അശുദ്ധരം തന്നെ പൌരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവർക്ക് അവരുടെ വംശാവലി പറയുവാൻ കഴിഞ്ഞില്ല. താങ്കൾ രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, താങ്കൾ അത് അറിയുകയും വേണം, അതേക്കുറിച്ച് ഉറപ്പുണ്ടായിരിക്കണം. 65 വാക്യം, ഊറീമും തുമീമും ഉള്ളൊരു പുരോഹിതൻ എഴുന്നേൽക്കും വരെ അവർ അതിപരിശുദ്ധമായത് തിന്നരുതെന്ന് ദേശാധിപതി അവരോട് കൽപ്പിച്ചു. അന്നത്തെ പുരോഹിതന്മാർ ഊറീമും തുമീമും വെച്ചാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. മഹാപുരോഹിതൻ ദൈവഹിതം തിരിച്ചറിഞ്ഞത് ഈ പറഞ്ഞ മാർഗം ഉപയോഗിച്ചാണ്. അന്ന് ദൈവത്തിന്റെ മാർഗം അതായിരുന്നു. എന്നാൽ ഇന്ന് ദൈവഹിതം നാം അറിയുന്നത് ദൈവവചനത്തിലൂടെയാണ്. നമുക്കെങ്ങനെ നിത്യജീവൻ പ്രാപിക്കാമെന്ന് അത് നമ്മോട് പറയുന്നു. 73 വാക്യം നോക്കിക്കാട്ടെ, അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ജനത്തിൽ ചിലരും ദേവാലയദാസന്മാരും എല്ലാ ഇസ്രായേലും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തു. ഈ അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം ഇതാകുന്നു, ഇസ്രായേൽ മക്കൾ ഇപ്പോൾ ദേശത്ത് മടങ്ങി വന്നിരിക്കുന്നു. നെഹെമ്യാവിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ വേല നടത്തിയിരിക്കുന്നു. എന്നാൽ അവന്റെ വേല തീർന്നില്ല, കൂടുതൽ ചെയ്യേണ്ടതുണ്ട്. 8 അധ്യായത്തിലേക്ക് വരുമ്പോൾ പട്ടണത്തെ കാവൽ ചെയ്യുവാൻ ആവശ്യമായ കാര്യങ്ങൾ ക്രമീകരിച്ചതിന് ശേഷം നെഹെമ്യാവ് സംഗീതക്കാരെ ആക്കുന്നു. യെരുശലേം യഹോവയിലെ സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കണം, ഇത് നെഹെമ്യാവ് ആഗ്രഹിച്ചതാണ്. തുടർന്ന് അവൻ വലിയൊരു ബൈബിൾ വായന നടത്തി. അത് ഉണർവിന് അത്യന്താപേക്ഷിതമായ കാര്യമായിരുന്നു. 8 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ നാം വായിക്കുന്നു, അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7 സകല ജനവും നീർവാതിലിന്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി. യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചുകൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് ആവശ്യപ്പെട്ടു. ഒരു വലിയ വായന നടക്കുവാൻ പോകുകയാണ്. ഈ പറഞ്ഞ സമയത്ത് യെരുശലേം പട്ടണത്തിൽ ആത്മീയമായി ഒരു ശൂന്യതയുണ്ടായിരുന്നു. ഇത് നാം പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ്. മതിൽ പണിയുവാനുള്ള പദ്ധതി പൂർത്തീകരിക്കുകയും ജനങ്ങൾ തങ്ങളുടെ താമസ സ്ഥലങ്ങളിലേക്ക് പോകുകയും ചെയ്തു. ഇപ്പോൾ ജനങ്ങൾ ശരിക്കും ക്രമീകരിക്കപ്പെട്ടു, സുരക്ഷിതരാണ്, ഭംഗിയായി സംരക്ഷിക്കപ്പെടുന്നു. എന്നാൽ ഈ സമൂഹത്തിൽ ഈ പട്ടണവാസികൾക്ക് നല്ല വീടുണ്ടെങ്കിലും നല്ല ജോലിയുണ്ടെങ്കിലും നല്ലതുപോലെ സംരക്ഷിക്കപ്പെടുന്നെങ്കിലും ഏതോ ഒന്ന് നഷ്ടമായതുപോലെ നെഹെമ്യാവ് ജനങ്ങളിലെ ആത്മീക ശൂന്യത മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു. ഇവിടെ ഒരു വലിയ സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്തെന്നാൽ, ഉള്ളിൽ ഒട്ടും ജീവനില്ലാതെ ഒരു വലിയ കെട്ടിടം പണിതതുകൊണ്ട് മാത്രം ഒരു വിശേഷവുമില്ല. ഓരോ ആരാധനാലയവും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്ര മനോഹരങ്ങളായ എത്ര വലിയ കെട്ടിടങ്ങളാണ് ഇന്ന് പള്ളികൾക്കുള്ളത്, എന്നാൽ ഒരു ജീവനുമില്ലാത്ത ആരാധനകൾ. ഇന്നെല്ലാവരും പുറമെയുള്ള മോടിയാണ് വലുതായി കാണുന്നത്, എന്നാൽ ഇവിടെ ആവശ്യമൊരു ആത്മീക ജീവനാണ്. 2 നാം കാണുന്നത്, 7 എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുൻപാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ളവർ മാത്രം ഒരുമിച്ചുകൂടി എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. അതിന്റെ അർത്ഥം കൊച്ചുകുഞ്ഞുങ്ങൾക്കായി അവിടെ ഒരു പ്രത്യേക സ്ഥലമുണ്ടായിരുന്നിരിക്കും. ഒരുപക്ഷെ നെഹെമ്യാവ് അവരെ നോക്കിക്കൊണ്ടായിരുന്നു ഇവിടെ ഈ പറയുന്നത്, എനിക്കറിയില്ല. എന്തായിരുന്നാലും ശരിയായ തയ്യാറെടുപ്പ് നടന്നു. അതുകൊണ്ട് കൂടി വന്നവർക്ക് മറ്റ് ശല്യങ്ങളൊന്നുമില്ലാതെ വായിക്കുന്നത് ശ്രദ്ധിക്കാമായിരുന്നു. 3 നാം വായിക്കുന്നത്, നീർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവ്വജനവും ശ്രദ്ധിച്ചു കേട്ടു. രാവിലെ മുതൽ വൈകുന്നത് വരെ ഒരുപോലൊരുന്ന് ദൈവവചനം വായിക്കുന്നത് കേൾക്കുവാൻ ക്ഷമയുള്ളവരെ എവിടെ കണ്ടുകിട്ടുമെന്ന് എനിക്കറിയില്ല. ഇന്ന് 30 പ്രസംഗിച്ചാൽ തന്നെ എല്ലാവർക്കും വിരസതയാണല്ലേ. എന്നാൽ ഈ ജനം ദൈവവചനം വായിച്ച് കേൾക്കുവാൻ അതീവ തൽപരരായിരുന്നു. അവർ 70 അടിമത്വത്തിലായിരുന്നു. അവർ ഇതിനു മുൻപ് ദൈവവചനം കേട്ടിട്ടില്ല. അവർക്കിതൊരു പുതിയ അനുഭവമായിരുന്നു. ഇന്ന് അനേകർക്കും ദൈവവചനം പുതുമ നഷ്ടപ്പെട്ട ഒന്നായതിനാലാണ് താൽപര്യമില്ലാത്തതെന്ന് തോന്നുന്നു. 4 വരുമ്പോൾ എസ്രായോടൊപ്പം ഈ 13 പുരുഷന്മാരും കൂടി നിന്നു എന്ന് കാണുന്നു. 5 നാം കാണുന്നത്, എസ്ര സകല ജനവും കാൺക പുസ്തകം വിടർത്തു. അവൻ സകല ജനത്തിനും മീതെയായിരുന്നു. അത് വിടർത്തുപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. എസ്ര ദൈവവചനം തുറന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ആ വായിച്ച സമയം അത്രയും അവർ എഴുന്നേറ്റ് നിന്നു. ഈ നീണ്ട സമയം അവർക്ക് ഇരിക്കുവാൻ മെത്തയൊന്നുമില്ലായിരുന്നു കേട്ടോ. 1 അവിടെ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടായിരുന്നു. 6 എസ്ര മഹാദൈവമായ യഹോവയെ സ്തുതിച്ചു. ജനമൊക്കെയും കൈ ഉയർത്തി ആമേൻ ആമേൻ എന്ന് പ്രതിവചനം പറഞ്ഞു വണങ്ങി സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. ഇതിന്റെ അർത്ഥം ജനം കവിണു വീണ് നമസ്കരിച്ചു എന്നത്ര. ആ കാലങ്ങളിൽ ഈ പറഞ്ഞതുപോലെയാണ് ആരാധിച്ചിരുന്നത്. എസ്ര മഹാദൈവമായ യഹോവയെ സ്തുതിച്ചു. ഏഴാം വാക്യം, ജനം താൻ താന്റെ നിലയിൽ തന്നെ നിന്നിരിക്കെ യേശുവ, ബാനി, ശെരബ്യാവ്, യാമീൻ, അക്കൂബ്, ശബത്തായി, ഹോദിയാവ്, മയസയാവ്, കെലീത, അസരിയാവ്, യോസാബാദ്, ഹാനാൻ, പെലയാവ് എന്നിവരും ലേവിയരും ജനത്തിന് ന്യായപ്രമാണത്തെ പൊരുൾ തിരിച്ചു കൊടുത്തു. ഇവിടെ ഇതാ വളരെ പ്രധാനപ്പെട്ട മറ്റു ചിലരുടെ പേരുകൾ നാം വായിക്കുന്നു. കൂടി വന്ന ജനങ്ങളോട് ദൈവവചനം വിശദീകരിച്ചു കൊടുക്കുന്ന ആളുകൾ ഇവരാണ്. എട്ടാം വാക്യത്തിൽ, ഇങ്ങനെ അവർ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ച് കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. യെരുശലേം മതിലിനുള്ളിൽ നിർവാതിലിന്റെ അടുത്ത് ഈ വലിയ കൂട്ടം ജനങ്ങൾ കൂടി വന്നു. ഏഴാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പുരുഷന്മാർ കൂടി വന്നവരുടെ ഇടയിൽ നിന്നു ശാസ്ത്രിയായ യെസ്ര ന്യായപ്രമാണത്തിന്റെ ഒരു ഭാഗം വായിക്കും. എന്നിട്ട് അവൻ അല്പസമയം നിർത്തും. അപ്പോൾ അവരുടെ ഇടയിൽ പ്രത്യേകം നിയോഗിച്ചാക്കിയിരിക്കുന്ന പുരുഷന്മാർ അവരവരുടെ ഗ്രൂപ്പിനോട് വായിച്ചു കേട്ടത് അവർക്ക് മനസ്സിലായോ എന്ന് ചോദിക്കും. ഒരുപക്ഷെ മിക്കവാറും എല്ലാവരും മനസ്സിലായി എന്ന വിധത്തിൽ തലകുലുക്കും. അതേസമയം വേറെ ചിലർ തങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് കരങ്ങൾ ഉയർത്തും. അപ്പോൾ ആ പ്രത്യേക ഗ്രൂപ്പിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്ന മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ ആ ഭാഗം അവർക്ക് വിവരിച്ചു കൊടുക്കും. തുടർന്ന് യെസ്ര ന്യായപ്രമാണത്തിന്റെ വേറൊരു ഭാഗം വായിക്കും. അതിൽ നിന്നുള്ള സംശയങ്ങൾ ജനങ്ങൾ ചോദിക്കുകയും അവരുടെ ഇടയിൽ നിയോഗിച്ചിരിക്കുന്ന പുരുഷൻ അതിന് മറുപടി നൽകുകയും ചെയ്യുന്നതുവരെ അവൻ നിൽക്കും. ഇതുപോലെ ഒരു വായന നമ്മുടെ സഭകളിൽ ഇന്ന് നടന്നാൽ ഉണ്ടാകാവുന്ന പ്രതികരണം എന്തായിരിക്കും? വാസ്തവത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു ക്രമീകരണം ഉണ്ടാകുമെങ്കിൽ അത് വലിയ ഉണർവിലേക്ക് നയിക്കും എന്നത്രേ ഞാൻ കരുതുന്നത്. ന്യായപ്രമാണം വായിച്ചതും ചോദ്യങ്ങൾ ചോദിച്ചതും അതിന് മറുപടി നൽകിയതും മൂലം ജനങ്ങൾക്ക് ന്യായപ്രമാണം മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇന്നും ഇതുപോലെ ദൈവവചനം വിശദീകരിച്ചു കൊടുക്കണം. ജനങ്ങൾക്ക് ദൈവവചനം അറിയാൻ പാടില്ലാത്തതാണ് ഇന്നത്തെ ആത്മീക അരാജകത്വത്തിന്റെ കാരണം. ജനങ്ങളെ അറിയിക്കുവാൻ വേണ്ട മാർഗങ്ങളും അവലംബിക്കുന്നില്ല. എവിടെ നിന്നെങ്കിലും ഒരു വാക്യമെടുത്ത് പ്രസംഗം തുടങ്ങുന്നു. പിന്നെ ദൈവവചനത്തിൽ നിന്നും ഒന്നും പറയാതെ സ്വന്തം ആശയങ്ങൾ മാത്രം വിളിച്ചു പറയുന്നു. ദൈവവചന വായന ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ മതിയായതാണ്. ദൈവം തന്റെ വചനത്തിലൂടെ പറയുന്നത് എന്താകുന്നു എന്ന് മനസ്സിലാക്കണം. നാം അത് മനസ്സിലാക്കിയാൽ അതല്ലേ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമ്മുടെ ആരാധനകളിൽ ഈ പറഞ്ഞതുപോലെ തിരുവചനം വായിക്കാറുണ്ടോ? ഒരു ചടങ്ങ് പോലെ ഒരു ഭാഗം വായിക്കുന്നു. വായിച്ചത് വായിക്കുന്ന ആളിനോ കേൾക്കുന്നവർക്കോ മനസ്സിലാകുന്നില്ല. കുട്ടികളുടെ സഭാകമ്പം മാറുവാനാണ് ഇന്ന് പാഠഭാഗം വായിപ്പിക്കുന്നത് തന്നെയല്ലേ? എന്നാൽ യെസ്ര ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു കേൾപ്പിച്ചു. തന്റെ വചനം വായിക്കുന്നതിലൂടെ അത് മനുഷ്യർ ഗ്രഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ആരാധനകളിൽ ദൈവവചനത്തിന് ലഭിക്കേണ്ട പ്രാധാന്യം ലഭിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒൻപതാം വാക്യത്തിൽ, ദേശാധിപതിയായ നെഹെമ്യാവും ശാസ്ത്രിയായ യെസ്ര പുരോഹിതനും ജനത്തെ ഉപദേശിച്ചു പോകുന്ന ലേവ്യരും സകല ജനത്തോടും, ഈ ദിവസം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, കരകയുമരുത് എന്ന് പറഞ്ഞു. ജനമെല്ലാം ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞുപോയിരുന്നു. ഈ ജനങ്ങളിൽ അധികം പേരും ഇതിനു മുൻപ് ദൈവവചനം കേട്ടിരുന്നില്ല. ദൈവവചനം തെളിവായി വായിച്ചു കേൾക്കുകയും വിവരിക്കുകയും ചെയ്തത് അവർക്ക് പാപബോധമുണ്ടാകുവാൻ കാരണമായി. അതുമൂലം ഒരു വലിയ കരച്ചിലും അനുതാപവും അവരുടെ ഇടയിലുണ്ടായി. സന്തോഷം കൊണ്ട് കരഞ്ഞതും ആകാം, കാരണം അവർ അത്രയ്ക്ക് ആവേശഭരിതരായിരുന്നു. ദൈവവചനം മനുഷ്യഹൃദയങ്ങളിൽ പ്രാവർത്തികമാകുന്നത് കണ്ടോ? പത്താം വാക്യം, അനന്തരം അവൻ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന്ന ഭോജനവും മധുര പാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പീൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. നോക്കണം, ഇത് നിങ്ങൾക്കൊരു സാമൂഹ്യ സേവനമാകുന്നു. ഇതാണ് സാമൂഹ്യ സുവിശേഷം. പ്രിയ സുഹൃത്തെ, ദൈവവചനം താങ്കൾക്ക് അർത്ഥവത്തായെങ്കിൽ, അത് താങ്കൾക്ക് എന്തെങ്കിലും ചെയ്തെന്നാൽ, അതുകൊണ്ട് വെളിയിലേക്ക് പോയി ആർക്കെങ്കിലുമൊക്കെ നന്മ ചെയ്യുവാൻ അത് താങ്കളെ പ്രോത്സാഹിപ്പിക്കും. അതുമാത്രമല്ല, ദൈവത്തിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുവാനും അത് താങ്കളെ സഹായിക്കും. തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്കായി പകർച്ചു കൊടുത്തയപ്പീൻ. പാവപ്പെട്ടവർക്കായി അവർ എന്തെങ്കിലും ചെയ്യണം. നിങ്ങൾ ദുഃഖിക്കരുത്, മറിച്ച് അവർ സന്തോഷിക്കാണ് വേണ്ടത്, കാരണം യഹോവയെങ്കിലെ സന്തോഷം അവരുടെ ബലമാകുന്നു. ഫിലിപ്പിലേഖനം 4:13 വാക്യത്തിൽ പൌലോസ് വിശ്വാസികളോട് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഫിലിപ്പിലേഖനം 4:4 അവൻ പറഞ്ഞത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. പൌലോസ് വിശ്വാസികളോട് പറയുന്നത് ശക്തിയുടെ ഉറവിടം സന്തോഷമാകുന്നു എന്നത്രേ. ശക്തിയുടെ രഹസ്യം പ്രാർത്ഥനയാകുന്നു, എന്നാൽ ഉറവിടം സന്തോഷമാകുന്നു. ദൈവവചനം താങ്കളെ സന്തോഷിപ്പിക്കേണ്ടതാണ്. ഒരു ആരാധന താങ്കളെ സന്തോഷിപ്പിക്കുകയോ താങ്കളുടെ ഹൃദയത്തിന് ആനന്ദം നൽകുകയോ ചെയ്യുന്നില്ല എങ്കിൽ അതിൽ കാര്യമായ തകരാറുണ്ട്. ഇതിന്റെ രഹസ്യം നാം കണ്ടുപിടിക്കണം. ദൈവവചന പഠനം ഒരു വ്യക്തിയെ സന്തോഷിപ്പിക്കണം അഥവാ ദൈവവചന പഠനം താങ്കൾക്ക് സന്തോഷം നൽകുന്ന ഒന്നല്ല എങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ ദൈവവചനത്തെ അടച്ചു കളയുന്ന കാര്യമായ കുറവുണ്ട്. താങ്കൾ ദൈവസന്നിധിയിലേക്ക് ചെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ വചനം എന്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടു തരണം, എന്തെങ്കിലും കരടുണ്ടെങ്കിൽ അത് നീക്കിക്കളയണം, ദൈവവചനം പഠിക്കുമ്പോൾ ഞാൻ സന്തോഷത്താൽ നിറയുവാൻ എന്നെ സഹായിക്കണമേ കർത്താവേ. അങ്ങനെ വരുമ്പോൾ ആരാധന ആനന്ദത്തിന്റെ സമയമായിരിക്കും, അല്ലാതെ സമയം കൊല്ലുവാനായിട്ടുള്ള ഒരു സമയമായിരിക്കില്ല. പന്തുകളി കാണുവാൻ പോകുന്ന കൂട്ടത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തൊരു ഉത്സാഹത്തോടെയാണ് അവർ മുൻപോട്ട് പോകുന്നത് അല്ലേ? ഞായറാഴ്ച രാവിലെ ആളുകൾ ആരാധനയ്ക്ക് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹോ, എന്തൊരു ഭാരം! തിങ്കളാഴ്ച രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന മുഖത്തോടെയാണ് പലരും ആരാധനയ്ക്ക് പോകുന്നത്. ആരുടെയോ സമ്മർദ്ദത്താൽ പോകുന്നതുപോലെ. ആ സമയത്ത് ടി വിക്ക് മുൻപ് ഇരുന്നെങ്കിൽ എന്ന ചിന്തയാണ് ഹൃദയം മുഴുവനും. അതെ പ്രിയ സ്നേഹിത, താങ്കൾ ബുദ്ധിമുട്ടി ആരാധനയ്ക്ക് പോകരുത്. അത് താങ്കളെ സന്തോഷിപ്പിക്കുന്ന അവസരം ആയിരിക്കണം. പന്ത്രണ്ടാം വാക്യം നോക്കിക്കാട്ടെ. തങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായതുകൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. ഈ പഠനം താങ്കൾക്ക് സന്തോഷം നൽകുന്നു എന്ന് ഞാൻ കരുതട്ടെ. എനിക്ക് ആയിരക്കണക്കിന് ആളുകൾ എഴുതാറുണ്ട്. അവരെല്ലാം പറയുന്നത് ഈ ജീവസന്ദേശം പരിപാടി ശ്രദ്ധിക്കുവാൻ തുടങ്ങിയതിന് ശേഷമാണ് വാസ്തവത്തിൽ ദൈവവചനം പഠിക്കുവാൻ ആരംഭിച്ചതെന്നത്രേ. ഈ പഠനം അനേകരെ രൂപാന്തരപ്പെടുത്തുന്നു എന്ന് എനിക്ക് ലഭിക്കുന്ന കത്തുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഭിന്നിച്ച കുടുംബ ബന്ധങ്ങൾ ഒന്നിച്ചായത്, തകർന്ന ജീവിതങ്ങൾ സന്തോഷത്തോടെ ഇന്ന് ജീവിക്കുന്നത്, കയ്പും മറ്റ് ദുർസ്വഭാവങ്ങളും നിറഞ്ഞിരുന്ന ജീവിതം ദൈവവചനത്താൽ സന്തോഷമായത്, ദൈവവചനത്തെ നാം അനുവദിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെയ്യും, പരിവർത്തനമുണ്ടാക്കും. പതിമൂന്നാം വാക്യത്തിൽ നാം കാണുന്നത്, പിറ്റെന്നാൽ സകല ജനത്തിന്റെയും പിതൃഭവനത്തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും ന്യായപ്രമാണ വാക്യങ്ങളെ കേൾക്കേണ്ടതിന് എസ്രാ ശാസ്ത്രിയുടെ അടുക്കൽ ഒന്നിച്ചുകൂടി. ആദ്യം ദൈവത്തിന്റെ ന്യായപ്രമാണം പഠിച്ചതിനാൽ കൂടുതൽ ഉപദേശങ്ങൾക്കായി പിറ്റേ ദിവസം എസ്രായുടെ അടുത്ത് പല നേതാക്കന്മാരും വന്നു. ഇതൊരു ശരിയായ പ്രതികരണമായിരുന്നു. ദൈവവചനം ഒരു വ്യക്തിയിൽ രൂപാന്തരം ഉണ്ടാക്കിയെന്നാൽ അത് ആ വ്യക്തിയിൽ കൂടുതൽ താൽപര്യമുണ്ടാക്കും എന്നോർക്കണം. 14 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ച ന്യായപ്രമാണത്തിൽ ഇസ്രായേൽ മക്കൾ 7-ാം മാസത്തിലെ ഉത്സവത്തിൽ കൂടാരങ്ങളിൽ പാർക്കണമെന്നും എഴുതിയിരിക്കുന്നതുപോലെ കൂടാരങ്ങൾ ഉണ്ടാക്കേണ്ടതിന് നിങ്ങൾ മലയിൽ ചെന്ന് ഒലിവ് കൊമ്പ്, കാട്ടൊലിവ് കൊമ്പ്, കൊഴുന്തുകൊമ്പ്, ഈന്തമടൽ, തഴച്ച വൃക്ഷങ്ങളുടെ കൊമ്പ് എന്നിവ കൊണ്ടുവരുവിൻ എന്ന് തങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും എരുശലേമിലും അറിയിച്ച് പ്രസിദ്ധപ്പെടുത്തണമെന്നും എഴുതിയിരിക്കുന്നതായി അവർ കണ്ടു. അങ്ങനെ ജനം ചെന്ന് ഓരോരുത്തൻ താന്താന്റെ വീട്ടിന്റെ മുകളിലും മുറ്റത്തും ദേവാലയത്തിന്റെ പ്രാകാരങ്ങളിലും നീർവാതിൽക്കലെ വിശാല സ്ഥലത്തും എഫ്രീം വാതിൽക്കലെ വിശാല സ്ഥലത്തും കൂടാരങ്ങളുണ്ടാക്കി. ഇത് കൂടാരപ്പെരുന്നാളിന്റെ ആഘോഷമായിരുന്നു. ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും കനാനിലേക്ക് യാത്ര ചെയ്തപ്പോൾ ദൈവം അവരെ ഒരു പിതാവിന്റെ സ്നേഹത്തോടെ കാത്തുസൂക്ഷിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ കൂടാരപ്പെരുന്നാളിന്റെ സമയത്ത് കൂടാരങ്ങളിൽ താമസിക്കുന്നത്. നെഹെമ്യാവിന്റെ സമയത്ത് ജനം തങ്ങൾ വായിച്ചു കേട്ട ന്യായപ്രമാണം അനുസരിക്കുകയായിരുന്നു. അവർ ദൈവവചനം കേൾക്കുകയും അതിൽ കൽപ്പിച്ചിരുന്നത് അതുപോലെ അനുസരിക്കുകയും ചെയ്തു. പ്രിയ സുഹൃത്തെ, ദൈവവചനം വായിക്കുകയും പഠിക്കുകയും അതിലൂടെ ആനന്ദം പ്രാപിക്കുകയും ചെയ്യുന്നത് ഒരു കാര്യം, എന്നാൽ താങ്കൾ വായിച്ചു കേട്ടത് മനസ്സിലാക്കിയത് അനുസരിക്കാത്തിടത്തോളം ആ ആനന്ദം നിലനിൽക്കുകയില്ല. ഈ വലിയ വായനയുടെ ഫലം ഒരു ഉണർവായിരുന്നു. അതെ, അടുത്ത അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. താങ്കളുടെ ജീവിതത്തിൽ ദൈവവചനം എത്ര വലിയ രൂപാന്തരമുണ്ടാക്കുന്നുണ്ട്. പ്രിയ കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നതായിട്ടുള്ള വചനത്തിനായിട്ട് സ്തോത്രം. പലപ്പോഴും ഇത് കേട്ട് ഞങ്ങൾ മറക്കുന്നവരായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം കൊണ്ടുവരുവാനും അത് മറ്റുള്ളവരിൽ അനുഗ്രഹത്തിനൊരു മുഖാന്തരമാകുവാനും അവിടെ ഞങ്ങളെ ഉപയോഗിക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം ജീവസന്ദേശം പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
എനിക്കായൊരു തമസമ്പത്ത് സ്വർഗരാജ്യത്തിൽ ഒരുക്കുന്നതാൽ ഇനി ലോകത്തെ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും പോകയില്ല ഞാൻ. എന്റെ ആയുസ്സിൽ വിലമൊക്കെയും അങ്ങേ മാത്രം ഞാൻ ഇനി സേവിക്കും. എന്റെ പ്രാണനായകനേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിയല്ലോ. എന്റെ പ്രാണനായകനേശുവേ, നിന്റെ സ്നേഹം നീ. എന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹമെ പ്രയോചര്യം, എന്റെ പാപശാപങ്ങൾ നീക്കി നിൻ തിരുജീവനാൽ എന്നെ നിറച്ചല്ലോ. എന്റെ ആയുസ്സിൽ ദിനമൊക്കെയും അങ്ങേ മാത്രം ഞാൻ ഇനി സേവിക്കും. ഞാൻ ഇനി സേവിക്കും. സ്നേഹം.